നാം വാസ്തവമായി അനുദപിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഏറ്റുപറയുമ്പോൾ ഫലം ദൈവമക്കൾ ഉണർത്തപ്പെടും എന്നുള്ളതാണ്. നാം ഇന്ന് നഷ്ടപ്പെട്ട ഒരു ലോകത്തോട് അനുദപിക്കുവാൻ പ്രസംഗിക്കുന്നതിൽ ധൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ.
ട്രാൻസ്‌വേൾഡ് റേഡിയോ ഇന്ത്യയുടെ ജീവസന്ദേശ വചന പഠന പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്നും തിരുവചനം പഠിക്കുവാൻ നമുക്ക് ലഭിച്ച അവസരത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പഠനം ആരംഭിക്കാം. ബ്രദർ ജോർജ് ഫിലിപ്പ് പഠിപ്പിക്കുന്നു, ശ്രദ്ധിച്ചാലും.
ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നോനേ, ആനന്ദത്തോടു ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ, ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ.
സേവനം ചെയ്ത ദൈവത്തിൻ ഗജാനനെ വാസം ചെയ്യണം നീ നിന്റെ നയം എന്റെ ഉള്ളിലും നാഥനെ, വാസം ചെയ്യണം നീ നിന്റെ നയം എന്റെ ഉള്ളിലും നാഥനെ.
പാപികളുടെ വിപരീതത്തെയെല്ലാം സഹിച്ച കുഞ്ഞാളെ, കോപിപ്പാൻ നല്ല ക്ഷമിപ്പാൻ നല്ല ശക്തിയേനിക്കും നൽകുകേ, കോപിപ്പാൻ നല്ല ക്ഷമിപ്പാൻ നല്ല ശക്തിയേനിക്കും നൽകുകേ. രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുണർന്ന ഭക്തിയുള്ളൊരു യേശുവേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരേണം എന്നുമേ, പ്രാർത്ഥിപ്പാനായും ഉണരാനായും ശക്തി തരേണം എന്നുമേ. യേശുവേ നിന്റെ രൂപമേ എന്റെ കണ്ണുകൾ കെട്ട സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെ നിന്നെ പോലെ ആക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെ
കരയുന്ന എസ്ര ശാസ്ത്രിയെക്കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം കണ്ടുകൊണ്ടിരുന്നത്. എസ്രയുടെ സങ്കടം മുഴുവൻ ഒരു പ്രാർത്ഥനയിലൂടെ വെളിയിൽ വരുന്നു. എസ്രയുടെ പ്രാർത്ഥനയിൽ അവൻ തന്റെ ജനത്തിന്റെ പാപം ഏറ്റുപറയുകയാണ്. ആ ജനം ചെയ്തതുപോലെ എസ്ര പാപം ചെയ്തില്ലെങ്കിൽ തന്നെ അവൻ തന്റെ ജനവുമായി താതാത്മ്യപ്പെട്ടുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. അവരെന്നല്ല ഞങ്ങൾ പാപം ചെയ്തു എന്നത്രേ എസ്ര പുരോഹിതൻ പറയുന്നത്. കരച്ചിലോടെ അവൻ പാപത്തിന്റെ ലജ്ജാകരമായ അവസ്ഥയെക്കുറിച്ച് പറയുന്നു. പാപത്തിന്റെ ഫലം വളരെ ഭയത്തോടെയാണ് എസ്ര ഓർക്കുന്നത്. ജനങ്ങൾ തങ്ങളുടെ ശരിയായ ബോധത്തിലേക്ക് വരികയും തങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറയുകയും ചെയ്യുമെന്ന് എസ്ര ആശിക്കുന്നു. എസ്രയുടെ പ്രാർത്ഥനയുടെ ആദ്യത്തെ ഭാഗം നാം കണ്ടുകഴിഞ്ഞിരുന്നല്ലോ. 9-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം വരെ നാം ചിന്തിച്ചു. ഇന്ന് 8 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് പഠിക്കാം. 8-ാം വാക്യം ഞാൻ ആദ്യം വായിക്കട്ടെ. എസ്രയുടെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ച് തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം ഞങ്ങൾക്കൊരു ക്ഷണനേരത്തേക്ക് ഞങ്ങളുടെ ദൈവമായ യഹോവ കൃപ കാണിച്ചിരിക്കുന്നു. ഇതൊരു മഹത്തായ വാക്യമാകുന്നു. എസ്ര പറയുന്നത് ഞങ്ങൾക്ക് ക്ഷണനേരത്തേക്ക് കൃപ കാണിച്ചിരിക്കുന്നു എന്നത്രേ. 70 വർഷത്തെ പ്രവാസം കഴിഞ്ഞു തങ്ങളുടെ ദേശത്തേക്ക് മടങ്ങി വരുവാൻ ദൈവം തന്റെ ജനത്തെ ഇപ്പോൾ അനുവദിച്ചിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇതാ ഏതൊരു കാര്യത്തിനാണോ ആദ്യം അവരെ പ്രവാസത്തിലേക്ക് അയച്ചത് അതേ കാര്യം തന്നെ ജാതികളെ പിൻപറ്റിക്കൊണ്ട് ഇസ്രായേൽ ജനം ചെയ്യുന്നു. എസ്ര പറയുന്നത് ഞങ്ങളിൽ ഒരു ശേഷിപ്പിനെ രക്ഷിച്ചു എന്നത്രേ. സ്വന്തം ദേശത്തേക്ക് മടങ്ങി വരുവാൻ തക്കവണ്ണം ഈ യഹൂദന്മാർ അനുസരിച്ചു. എന്നാൽ മിക്കവാറും യഹൂദന്മാർ ദേശത്തേക്ക് മടങ്ങി വന്നില്ല. അങ്ങനെ വന്നവർ ഒരു ചെറിയ ശേഷിപ്പ് മാത്രമാണ്. തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്ക് ഒരു പാർപ്പിടം തരുവാൻ തക്കവണ്ണം. എന്താണ് ആ പാർപ്പിടം എന്നറിയാമോ? ആ പാർപ്പിടം ക്രിസ്തുവാകുന്നു. അവനിലാകുന്നു ഞാൻ നിത്യതയുടെ അവകാശിയായിരിക്കുന്നത്. അവനാകുന്നു തന്റെ വിശുദ്ധ സ്ഥലത്ത് ഞങ്ങൾക്കുള്ള പാർപ്പിടം. ഇപ്പോഴോ ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കേണ്ടതിനും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങൾക്ക് കുറഞ്ഞൊരു ജീവശക്തി നൽകേണ്ടതിനും എന്ന് നാം വായിച്ചു. ഇത് ഉണർവിന്റെ ഒരു യഥാർത്ഥ ചിത്രമാകുന്നു എന്നത്ര ഞാൻ കരുതുന്നത്. ഉണർവെന്നത് വാസ്തവത്തിൽ വചനത്തിൽ ഉപയോഗിച്ചിട്ടുള്ള പ്രയോഗമല്ല. പാപികളുടെ മാനസാന്തരത്തെക്കാൾ ഉപരി ആത്മീകമായി താണ അവസ്ഥയിലായിരിക്കുന്നവർ ഉയർന്ന ആത്മീയ അവസ്ഥയിലേക്ക് വരുന്നതാണ് ഉണർവ്. ഞാൻ വീണ്ടും പറയട്ടെ, പാപികളുടെ മാനസാന്തരത്തെക്കാൾ ഉപരി ആത്മീകമായി താണ അവസ്ഥയിൽ, മുരടിച്ച അവസ്ഥയിൽ, വരണ്ട അവസ്ഥയിൽ ആയിരിക്കുന്നവർ ഉയർന്ന ആത്മീക നിലവാരത്തിലേക്ക്, അവസ്ഥയിലേക്ക് വരുന്നതാണ് ഉണർവ്. ഉറങ്ങുന്നവർക്കാണല്ലോ ഉണർവാവശ്യം. എസ്ര തന്റെ പ്രാർത്ഥന തുടരുന്നു. 9-ാം വാക്യത്തിൽ നാം വായിക്കുന്നത് ഞങ്ങൾ ദാസന്മാരാകുന്നു സത്യം, എങ്കിലും ഞങ്ങളുടെ ദാസ്യസ്ഥിതിയിൽ ഞങ്ങളുടെ ദൈവം ഞങ്ങളെ ഉപേക്ഷിക്കാതെ ഞങ്ങളുടെ ദൈവത്തിന്റെ ആലയം പണികയും അതിന്റെ ശൂന്യങ്ങളെ നന്നാക്കുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് ജീവശക്തി നൽകുവാനും യഹൂദയിലും യെരൂശലേമിലും ഞങ്ങൾക്കൊരു സങ്കേതം തരുവാനും പാർസി രാജാക്കന്മാരുടെ ദൃഷ്ടിയിൽ ഞങ്ങൾക്ക് ദയ ലഭിക്കുമാറാക്കിയിരിക്കുന്നു. ദൈവം ഈ ജനത്തോട് എത്ര നല്ലവനായിട്ടാണ് ഇടപെടുന്നത്. അവർ അവരുടെ പാപങ്ങൾ ഏറ്റുപറഞ്ഞു. ദൈവം അവരെ അനുഗ്രഹിക്കുവാൻ പോകുകയാണ്. 10 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത് 13 വരെ ഞാൻ വായിക്കാം. ഇപ്പോൾ ഞങ്ങളുടെ ദൈവമേ, ഇതിന് ഞങ്ങൾ എന്തുപകാരം പറയേണ്ടു? ഞങ്ങൾ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശം ദേശനിവാസികളുടെ മലിനതയാലും ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അവർ നിറച്ചിരിക്കുന്ന മ്ലേച്ഛതയാലും അവരുടെ അശുദ്ധിയാലും മലിനപ്പെട്ടിരിക്കുന്ന ദേശമത്രേ. ആകയാൽ നിങ്ങൾ ശക്തിപ്പെട്ട് ദേശത്തിന്റെ നന്മ അനുഭവിച്ച് അത് എന്നേക്കും നിങ്ങളുടെ മക്കൾക്ക് അവകാശമായി വെച്ചേക്കേണ്ടതിന് നിങ്ങളുടെ പുത്രിമാരെ അവരുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ പുത്രിമാരെ നിങ്ങളുടെ പുത്രന്മാർക്ക് കൊടുക്കാതെയും അവരുടെ സമാധാനവും നന്മയും ഒരിക്കലും കരുതാതെയും ഇരിക്കണം എന്നിങ്ങനെ നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം നീ അരുളി ചെയ്ത കൽപ്പനകളെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളഞ്ഞുവല്ലോ. ഇപ്പോൾ ഞങ്ങളുടെ ദുഷ്പ്രവൃത്തികളും മഹാപാതകവും ഹേതുവായി ഇതെല്ലാം ഞങ്ങളുടെ മേൽ വന്ന ശേഷം ഞങ്ങളുടെ ദൈവമേ, നീ ഞങ്ങളുടെ അകൃത്യങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ ശിക്ഷിക്കാതെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു ശേഷിപ്പിനെ തന്നിരിക്കെ ഞങ്ങൾ നിന്റെ കൽപ്പനകളെ വീണ്ടും ലംഘിക്കുകയും ഈ മ്ലേച്ഛത ചെയ്യുന്ന ജാതികളോട് സംബന്ധം കൂടുകയും ചെയ്യാമോ? ചെയ്താൽ ഒരു ശേഷിപ്പോ തെറ്റിയൊഴിഞ്ഞവരോ ഉണ്ടാകാതെ വണ്ണം നീ ഞങ്ങളെ മുടിച്ചു കളയുവോളം ഞങ്ങളോട് കോപിക്കുകയില്ലയോ? വേറൊരു വിധത്തിൽ പറഞ്ഞാൽ എസ്ര പറയുന്നത് ഞങ്ങളുടെ നേർക്ക് വന്നത് മുഴുവൻ ഞങ്ങൾക്ക് കിട്ടിയില്ല എന്നത്രേ. ഞങ്ങൾക്ക് വാസ്തവത്തിൽ കിട്ടിയ ശിക്ഷയെക്കാളൊക്കെ വളരെയേറെ ഞങ്ങൾ അർഹിച്ചിരുന്നു എന്നതാണ്. എത്ര നല്ലൊരു കാഴ്ചപ്പാടില്ലേ? 9-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം നാം വായിക്കുന്നത്, ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ നീ നീതിമാൻ, ഞങ്ങളോ ഇന്നുള്ളതുപോലെ തെറ്റിയൊഴിഞ്ഞൊരു ശേഷിപ്പത്രേ. ഞങ്ങളുടെ പാതകത്തോടുകൂടെ ഇതാ ഞങ്ങൾ നിന്റെ മുമ്പാകെ ഇരിക്കുന്നു. അത് നിമിത്തം നിന്റെ മുമ്പാകെ നിൽപ്പാൻ ആർക്കും കഴിവില്ല. ഈ ജനങ്ങളെ രക്ഷിക്കുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ഉണർത്തുവാനും സാധിക്കുന്നത് ദൈവത്തിന്റെ കരുണ കൊണ്ടും പാപം ഏറ്റുപറയുന്നതിനാലും ക്രിസ്തുവിന്റെ യാഗത്താലും ദൈവത്തിന്റെ കൃപയാലും മാത്രമാണ്. എസ്രായുടെ പ്രാർത്ഥന മൂലം ദൈവം ഈ പറഞ്ഞതെല്ലാം ചെയ്യുവാൻ പോകുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ശേഷിപ്പ് കരുണയ്ക്കായി ദൈവത്തോട് നിലവിളിക്കും. നാം ആ സ്ഥാനത്താകുമ്പോൾ ദൈവം നമ്മെ ശ്രദ്ധിക്കും. ഈ മഹത്തായ പ്രാർത്ഥനയ്ക്ക് ശേഷം അവിടെ ഉണർവിന്റെ ഒരു അനുഭവം ആരംഭിക്കുന്നു. ഉണർവ് എല്ലായ്പ്പോഴും നവീകരണത്തിലേക്ക് നയിക്കും എന്ന് മറക്കരുത്. എവിടെയെങ്കിലും ഒരു യഥാർത്ഥ ഉണർവുണ്ടായെന്നാൽ അത് കണ്ടുപിടിക്കുവാൻ അല്ലെങ്കിൽ അതിന്റെ ഫലം കാണുവാൻ വിരലടയാള വിദഗ്ധരുടെ ആവശ്യമൊന്നുമില്ല കേട്ടോ. അതെല്ലാവർക്കും വ്യക്തമായിരിക്കും. എല്ലാവരും അതിന്റെ ആ ഫലം മനസ്സിലാക്കും. ഉണർവെല്ലാവർക്കും അനുഭവമാകുവാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാകും. 10-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ കാണുന്നത്, എസ്ര ഇങ്ങനെ ദേവാലയത്തിനു മുമ്പിൽ വീണുകിടന്ന് കരഞ്ഞു പ്രാർത്ഥിക്കുകയും ഏറ്റുപറയുകയും ചെയ്തപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും പൈതങ്ങളുമായി ഇസ്രായേലിലൂടെ ഏറ്റവും വലിയൊരു സഭ അവന്റെ അടുക്കൽ വന്നുകൂടി. ജനവും വളരെ കരഞ്ഞു. ഈ പ്രത്യേക സമയത്ത് ദൈവജനത്തിന് വളരെ തീവ്രമായൊരു പാപബോധമുണ്ടായി. തീർച്ചയായും അപ്പോൾ ആവശ്യമായിരുന്നതും അങ്ങനൊരു കാര്യമായിരുന്നു. ഉണർവിന്റെ സമയത്തൊക്കെ ഈ ശക്തമായ പാപബോധം ജനങ്ങളിൽ കാണാറുണ്ട്. 2-ാം വാക്യം, അപ്പോൾ ഏലാമിന്റെ പുത്രന്മാരിൽ ഒരുവനായ യഹിയേലിന്റെ മകൻ ശെഖന്യാവ് എസ്രായോട് പറഞ്ഞത്, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു, ദേശനിവാസികളിൽ നിന്ന് അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട്. തങ്ങളുടെ പാപത്തെ അംഗീകരിക്കുകയും അവ ഏറ്റുപറയുവാൻ ആഗ്രഹിക്കുകയും ചെയ്തിരുന്ന കൂട്ടത്തിന്റെ വക്താവായിട്ടാണ് ശെഖന്യാവിനെ നാം ഇവിടെ കാണുന്നത്. അവൻ എസ്രായേലിന്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നാം നമ്മുടെ ദൈവത്തോട് ദ്രോഹം ചെയ്തു. അത് വളരെ തുറന്നുള്ള ഒരു സമ്മതമാണ്. അവൻ തുടരുന്നു, ഞങ്ങൾ ദേശനിവാസികളിൽ നിന്നും അന്യജാതിക്കാരത്തികളെ വിവാഹം ചെയ്തിരിക്കുന്നു. അത് വിഷയത്തിലേക്ക് കടന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടത് തന്നെ പറയുകയാണ്. കാടയിലും പടർപ്പയിലും തല്ലുന്നില്ല എന്ന് ചുരുക്കം. അവർ ചെയ്തത് മോശയിലൂടെ ദൈവം നൽകിയ ന്യായപ്രമാണത്തിന് ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഈ ഗൌരവമായ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്ന് എഴുതപ്പെട്ടിരുന്ന കാര്യങ്ങളുമായി അവർ ആലോചിച്ചില്ല. വേറൊരു വിധത്തിൽ പറഞ്ഞാൽ അവർ ദൈവവചനത്തിൽ നിന്നും മാറിപ്പോയി. ഇപ്പോൾ അവൻ തന്നെ തന്നെ ദൈവകരുണയ്ക്കായി ഏൽപ്പിച്ചുകൊണ്ട് പറയുന്നത്, എങ്കിലും ഈ കാര്യത്തിൽ ഇസ്രായേലിന് വേണ്ടി ഇനിയും പ്രത്യാശയുണ്ട് എന്നത്രേ. 3-ാം വാക്യം, ഇപ്പോൾ ആ സ്ത്രീകളെയൊക്കെയും അവരിൽ നിന്ന് ജനിച്ചവരെയും യജമാനന്റെയും നമ്മുടെ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുന്നവരുടെയും നിർണയപ്രകാരം നീക്കിക്കളവാൻ നമ്മുടെ ദൈവത്തോട് നാം ഒരു നിയമം ചെയ്യുക, അത് ന്യായപ്രമാണത്തിന് അനുസാരമായി നടക്കട്ടെ. പാപം ഏറ്റുപറച്ചിലിൽ ഇപ്പോൾ ചേർന്നവരുണ്ട്. അവർ ദൈവത്തിന്റെ കൽപ്പനയെങ്കിൽ വിറയ്ക്കുവാൻ തുടങ്ങി. അതായത് അവർ അത് വായിക്കുകയും പഠിക്കുകയും മാത്രമായിരുന്നില്ല, പിന്നെയോ ദൈവവചനം തങ്ങളുടെ ഹൃദയത്തിൽ പ്രവർത്തിക്കുവാൻ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തു. അവരുടെ ലംഘനത്തെ ചൂണ്ടിക്കാണിച്ചപ്പോൾ അവർ അത് ഏറ്റുപറഞ്ഞു. അവർ അതിന്റെ ആ വിവിധ വശങ്ങളെ പറഞ്ഞത് ന്യായീകരിക്കുവാനോ തള്ളിക്കളയുവാനോ മറച്ചുവെക്കുവാനോ ശ്രമിച്ചില്ല, പിന്നെയോ അതുപോലെ പുറത്തുവന്ന് പാപം അനുതപിച്ച് ഏറ്റുപറഞ്ഞു. അവർ ഇത് ദൈവവചനത്തിനനുസരിച്ചാണ് ചെയ്തത്. 4 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്, എഴുന്നേൽക്ക, ഇത് നീ നിർവഹിക്കേണ്ട കാര്യമാകുന്നു, ഞങ്ങൾ നിനക്ക് തുണയായിരിക്കും, ധൈര്യപ്പെട്ട് പ്രവർത്തിക്കാം. അങ്ങനെ യിസ്രായേൽ എഴുന്നേറ്റു. ഈ വാക്കുപോലെ ചെയ്യേണ്ടതിന് പുരോഹിതന്മാരുടെയും ലേവ്യരുടെയും പ്രഭുക്കന്മാരുടെയും എല്ലാ ഇസ്രായേലിലേയും കൊണ്ട് സത്യം ചെയ്യിച്ചു. അവർ സത്യം ചെയ്തു. യിസ്ര ദൈവാലയത്തിന്റെ മുമ്പിൽ നിന്ന് എഴുന്നേറ്റ് എല്യാശീബിന്റെ മകനായ യഹോഹാനാന്റെ അറയിൽ ചെന്ന് പ്രവാസികളുടെ ദ്രോഹം നിമിത്തം അവൻ ദുഃഖിച്ചുകൊണ്ട് അപ്പം തിന്നാതെയും വെള്ളം കുടിക്കാതെയും അവിടെ രാപാർത്തു. ദൈവത്തിന്റെ ന്യായപ്രമാണത്തെ ലംഘിക്കുക എന്നത് വളരെ ഗൌരവമായ ഒരു പാപമാകുന്നു. അവർ അവന്റെ മുൻപിൽ വലിയ ആത്മദുഃഖത്തോടെ അടുത്തില്ലെന്നു. എല്ലാവരും കടന്നുപോയ അവസ്ഥ ഹൃദയഭേദകമായിരുന്നു. എന്നാൽ ദൈവവചനം ലംഘിച്ചതിനാൽ ഈ ജനം അനുതപിക്കുക ആവശ്യമായിരുന്നു. അതേ സുഹൃത്തെ, ഉണർവാരംഭിക്കേണ്ടത് അവിടെയാണ്. ഒന്നാമത്, നാം ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ നടക്കണം. നാം ദൈവവചനത്തിലേക്ക് വരുമ്പോൾ അത് നമ്മുടെ ഹൃദയത്തിന് കുറ്റബോധം വരുത്തും. നാം ദൈവമഹത്വത്തിൽ നിന്നും കുറവുള്ളവരായി നാം കാണും. ദൈവം എഴുതിയിരിക്കുന്ന കാര്യങ്ങളെ നാം പരസ്യമായി ലംഘിക്കുകയാണെന്ന് നാം ഗ്രഹിക്കും. നാം വാസ്തവമായി അനുദപിച്ചുകൊണ്ട് അവന്റെ സന്നിധിയിലേക്ക് ചെന്ന് ഏറ്റുപറയുമ്പോൾ ഫലം ദൈവമക്കൾ ഉണർത്തപ്പെടും എന്നുള്ളതാണ്. നാം ഇന്ന് നഷ്ടപ്പെട്ട ഒരു ലോകത്തോട് അനുദപിക്കുവാൻ പ്രസംഗിക്കുന്നതിൽ ധൃതിയായി മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. നഷ്ടപ്പെട്ട ലോകത്തോട്, യേശുവിനെ അംഗീകരിച്ചിട്ടില്ലാത്ത ലോകത്തോട് അനുദപിക്കുവാൻ ദൈവം ആവശ്യപ്പെടുന്നുവോ എന്നെനിക്ക് സംശയമാണ്. ഇല്ല എന്നത്ര ഞാൻ പറയുന്നത്. അവിടുന്ന് ലോകത്തോട് പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ രക്ഷപ്പെടുമെന്നത്രേ. അപ്പോസ്തലപ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായത്തിന്റെ 31-ാം വാക്യം. ക്രിസ്തുവിനെ രക്ഷകനായി അംഗീകരിച്ചുകൊണ്ട് അവന്റെ അടുത്തേക്ക് വരുമ്പോൾ ചിലതെല്ലാം കൂടി സംഭവിക്കുന്നു. അത് തെസലോനിക്കയിൽ സംഭവിച്ചതായി 1 തെസലോനിക്കർ 1:9 രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ നാം വായിക്കുന്നത്, ഞങ്ങൾക്ക് നിങ്ങളുടെ അടുക്കൽ എങ്ങനെയുള്ള പ്രവേശനം സാധിച്ചു എന്നും, ജീവനുള്ള സത്യദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച തന്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നവരുമായ യേശു സ്വർഗ്ഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും, നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവന്നു എന്നും അവർ തന്നെ പറയുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞതാണ് വിഗ്രഹങ്ങളിൽ നിന്നും തിരിയുവാൻ കാരണമായത്. അനുതാപവും ഏറ്റുപറച്ചിലും വിശ്വാസത്തിന് മുൻപാകില്ല. ആദ്യം വിശ്വാസമുണ്ടാകുന്നു, അനുതാപവും ഏറ്റുപറച്ചിലും അതേ തുടർന്നുണ്ടാകുന്നു. രാത്രിക്ക് പിൻപേ പകലുള്ളതുപോലെ ഉറപ്പാണത്. അങ്ങനെ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വിശ്വാസം സത്യസന്ധമല്ല, അത് രക്ഷിക്കുന്ന വിശ്വാസമല്ല. ഇന്ന് സഭയിൽ ഏറ്റവും അധികം കുറവായുള്ളത് അനുതാപമില്ലായ്മയാണ്. ദൈവം വിശ്വാസികളോടാണ് അനുതപിച്ചേറ്റുപറയുവാൻ ആവശ്യപ്പെടുന്നത്, നഷ്ടപ്പെട്ട ലോകത്തോടല്ല. നമുക്കിന്ന് ആവശ്യമായിരിക്കുന്നത് ഒരു ഉണർവാണ്, ഒരു ആത്മീക ഉണർവ്. വിശ്വാസികളുടെ അനുതാപവും പാപം ഏറ്റുപറയുന്ന അവസ്ഥയും ഇല്ലാതെ ഉണർവ് സാധ്യമല്ല. യെശയ്യാ ശാസ്ത്രിയുടെ സമയത്ത് ദൈവജനം തങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കി. എന്നാൽ ഇന്ന് എല്ലാം തണുത്ത് ഉണർവില്ലാത്ത ഒരു അവസ്ഥയിലിരിക്കുകയാണല്ലേ. ഇന്ന് എല്ലാ ആത്മീക കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള പ്രവണതയാണല്ലോ മനുഷ്യരിൽ നാം കാണുന്നത്. പ്രത്യേകിച്ച് പള്ളിയിൽ പോകുന്ന, ആരാധിക്കുക എന്ന് പറയുന്നതായിട്ടുള്ള വലിയ വിഭാഗത്തിൽ നാം കാണുന്നത് എല്ലാ ആത്മീയ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുവാനുള്ള പ്രവണത. യിസ്ര ആത്മാർത്ഥമായ അനുതാപത്തോടെ ദൈവസന്നിധിയിലേക്ക് വരുന്നു. അവന്റെ ജനം അവനെ പിൻപറ്റുന്നു. 7-ഉം 8-ഉം വാക്യങ്ങളിൽ നാം കാണുന്നത്, അനന്തരം അവർ സകല പ്രവാസികളും യെരുശലേമിൽ വന്നുകൂടേണമെന്ന് പ്രഭുക്കന്മാരുടെയും മൂപ്പന്മാരുടെയും നിർണയപ്രകാരം 3 ദിവസത്തിനകം ആരെങ്കിലും വരാതെ ഇരുന്നാൽ അവന്റെ വസ്തുവകയൊക്കെയും കണ്ടുകെട്ടിയെടുക്കുകയും അവനെ പ്രവാസികളുടെ സഭയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുമെന്നും യഹൂദയിലും യെരുശലേമിലും പ്രസിദ്ധമാക്കി. വളരെ വ്യക്തമായൊരു വേർപാട് അവരുണ്ടാക്കുന്നു. അവർ മോശയിക ന്യായപ്രമാണത്തിന്റെ കീഴിലാകുന്നു. ഇവിടെ ഇവർ ചെയ്തതുപോലെ ഇന്ന് സഭയിൽ ഏതെങ്കിലും വിഷയം സമ്മർദ്ദത്താൽ ആളുകളെക്കൊണ്ട് ചെയ്യിക്കാമെന്ന് ഞാൻ കരുതുന്നില്ല. അവർ അവരാൽ കഴിയുന്നിടത്തോളം ഗോതമ്പിൽ നിന്നും പതിര് വേർതിരിക്കുകയാണ്. ബാബേൽ പ്രവാസത്തിൽ നിന്നും പട്ടണവും മതിലും ദേവാലയവും പണിയുവാൻ മടങ്ങിവന്നവരോടാണ് ഈ പ്രഖ്യാപനം നടത്തുന്നത്. ആത്മീയമായ ഒരു ഉത്തേജനത്തിനായി അവർ ഒരുമിച്ചു വരണം. എന്നാൽ അതിനു മുൻപ് പാപമേറ്റുപറയണം. ഏതെങ്കിലും കാരണം പറഞ്ഞു വരാത്തവരെ സഭയിൽ നിന്നും പുറത്താക്കുന്നതാണ്. ഇന്ന് സഭയിലും ഒരു ശുദ്ധീകരണം ആവശ്യമാകുന്നു. ഞാൻ ഉദ്ദേശിച്ചത്, പാപം ഏറ്റുപറയേണ്ടതായിട്ടും അങ്ങനെ ചെയ്യാതിരിക്കുന്നവരെ നീക്കിക്കളയണം എന്നത്രേ. ഒരു വീപ്പ നല്ല വെള്ളത്തിൽ കാഞ്ഞിരം കലക്കിയതുപോലെയാണ് ഇന്ന് സഭയിൽ കയ്പ്. കാഞ്ഞിരം അധികമൊന്നും വേണ്ട, വെള്ളം മുഴുവൻ കയ്പ്പിക്കുവാൻ അല്പം മതി. ഇന്ന് സഭയിൽ കയ്പ്പിന്റെ അനുഭവം വളരെയാണ്. അത് തന്റെ സഭയിൽ നിന്നും നീക്കിക്കളവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഉദാഹരണത്തിന് എബ്രായലേഖനം 12:15 പറയുന്നു, ആരും ദൈവകൃപ വിട്ട് പിന്മാറുകയും വല്ല കയ്പുള്ള വേരും മുളച്ച് കലക്കമുണ്ടാക്കി അനേകർ അതിനാൽ മലിനപ്പെടുകയും. അതെ, ഈ കയ്പ് ഒരുതരം വേരാണ്. നാളുകൾ മുളയ്ക്കാതെ കിടന്നിട്ട് അല്പം അനുകൂല സാഹചര്യം വരുമ്പോൾ മുളയ്ക്കുന്ന വേർ. മാത്രമല്ല, വേര് ഒരിടത്തും ഫലം വേറൊരിടത്തും കാണാവുന്ന അവസ്ഥ. മത്തങ്ങ കണ്ടിട്ടില്ലേ? അതിന്റെ വേര് ഫലത്തിൽ നിന്നും എത്ര എത്ര അകലത്തിലായിരിക്കുമല്ലേ. കയ്പ് തലമുറകൾ കടന്ന് മറ്റുള്ളവരെ നശിപ്പിക്കുന്ന ഒന്നാകുന്നു എന്ന് നാം ഓർക്കണം. ഒരു നല്ല സഭയിൽ ഏതാനും പരാതിക്കാരും ഏതാനും വിമർശകരും ഉണ്ടെങ്കിൽ അവിടുത്തെ ഏത് ആത്മീയ അന്തരീക്ഷത്തെയും കെടുത്തിക്കളയുവാൻ അത് മതിയാകും. അതെ അതെ, ഈ കയ്പിനാൽ എത്രയെത്ര ജീവിതങ്ങളാണ് നശിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അനുദപിക്കുവാൻ മനസ്സില്ല, ഉപാധികൾ നിരത്തി രക്ഷപ്പെടുവാനുള്ള ശ്രമത്തിലാണ്. 9 മുതലുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ നാം കാണുന്നു, അങ്ങനെ യഹൂദിയുടെയും ബെന്യാമിന്റെയും സകല പുരുഷന്മാരും 3 ദിവസത്തിനകം യെരുശലേമിൽ വന്നുകൂടി. അത് 9:20 സകല ജനവും ആ കാര്യം ഹേതുവായിട്ടും വൻമഴ നിമിത്തവും വിറച്ചും കൊണ്ട് ദൈവാലയത്തിന്റെ മുറ്റത്തിരുന്നു. അപ്പോൾ എസ്രാ പുരോഹിതൻ എഴുന്നേറ്റ് അവരോട്, നിങ്ങൾ ദ്രോഹം ചെയ്ത് ഇസ്രായേലിന്റെ കുറ്റത്തെ വർദ്ധിപ്പിക്കേണ്ടതിന് അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്നു. ആകയാൽ ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവയുടെ പാപം ഏറ്റുപറയുകയും അവന്റെ ഇഷ്ടമനുസരിച്ച് ദേശനിവാസികളോടും അന്യജാതിക്കാരികളോടും വേർപെടുകയും ചെയ്യുവീൻ എന്ന് പറഞ്ഞു. ഇവിടെ വേറൊരു വിധത്തിൽ പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്നവരായി മാത്രമിരിക്കാതെ ദൈവവചനം അനുസരിക്കുന്നവരായിരിക്കണമെന്നത്ര പറയുന്നു. സഭയിൽ വളരെയേറെ പ്രവർത്തനങ്ങൾ ആവശ്യമാണെന്ന് വാദിക്കുന്നവർ ഇന്നുണ്ട്. എന്നാൽ സഭയിൽ വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ഒരു വൃത്തിയാക്കലാകുന്നില്ലേ? പാപം ഏറ്റുപറയുന്ന അവസ്ഥ, സ്നേഹത്തിന്റെ കുറവ് പോലും ഏറ്റുപറയണം. നിങ്ങൾക്ക് തമ്മിൽ സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യന്മാരെന്ന് ലോകം അറിയുമെന്ന് യോഹന്നാന്റെ സുവിശേഷം 13:35 നാം വായിക്കും. ഇനിയും 10:12 വന്നാട്ട്, അതിന് സർവ്വസഭയും ഉറക്കെ ഉത്തരം പറഞ്ഞത്, നീ ഞങ്ങളോട് പറഞ്ഞ വാക്കുപോലെ തന്നെ ഞങ്ങൾ ചെയ്യേണ്ടതാകുന്നു. കൈപ്പേറിയ ഒരു ഗുളിക വിഴുങ്ങുവാനാണ് എസ്രാ ശാസ്ത്രി ഈ ജനത്തോട് പറഞ്ഞത്. തങ്ങളുടെ പ്രിയപ്പെട്ടവരിൽ നിന്നും വേർപെടേണമെന്ന് പറഞ്ഞപ്പോൾ അത് ആ ജനങ്ങൾക്ക് അത്ര എളുപ്പമായിരുന്നില്ല എന്ന് വ്യക്തമാണ്. അവർ ഒരുമിച്ച് കൂടി നിന്നപ്പോൾ വളരെ മഴയുണ്ടായി എന്നത് രസകരം തന്നെ. 13 എങ്കിലും ജനം വളരെയും ഇത് വർഷകാലവും ആകുന്നു, വെളിയിൽ നിൽപ്പാൻ ഞങ്ങൾക്ക് കഴിവില്ല. ഈ കാര്യത്തിൽ ഞങ്ങൾ അനേകരും ലംഘനം ചെയ്തിരിക്കിയാൽ ഇത് ഒരു ദിവസം കൊണ്ടോ രണ്ടു ദിവസം കൊണ്ടോ തീരുന്ന സംഗതിയുമല്ല. ഒരു വൻമഴയുണ്ടായി എല്ലാവർക്കും അവിടെ നിന്നും ഓടിപ്പോകണമെന്നുണ്ടായിരുന്നു. ഈ കാര്യം വളരെ ശ്രദ്ധയോടെയാണ് എസ്ര ചെയ്തത്. അവൻ പറഞ്ഞത്, ഈ മഴ മുഴുവൻ നനഞ്ഞ് നാം ഇവിടെ നിൽക്കേണ്ടതില്ല, പ്രത്യേകിച്ചും സ്ത്രീകളും കുട്ടികളും. അതുകൊണ്ട് ഇപ്പോൾ പെട്ടെന്ന് ചെയ്തു തീർക്കാതെ വേറൊരു ദിവസം നമുക്കിത് തീർക്കാം. 14 ആകയാൽ ഞങ്ങളുടെ പ്രഭുക്കന്മാർ സർവ്വസഭയ്ക്കും പ്രതിനിധികളായി നിൽക്കട്ടെ. ഈ കാര്യനിമിത്തം നമ്മുടെ ദൈവത്തിനുള്ള കഠിന കോപം ഞങ്ങളെ വിട്ടുമാറുവോളവും ഞങ്ങളുടെ പട്ടണങ്ങളിൽ അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരിക്കുന്ന ഏവരും അവരോടുകൂടെ അവിടങ്ങളിലെ മൂപ്പന്മാരും ന്യായാധിപതിമാരും നിശ്ചയിക്കപ്പെട്ട സമയങ്ങളിൽ വരികയും ചെയ്യട്ടെ. ഇവിടെ കാര്യങ്ങൾ വളരെ ചിട്ടയോടുകൂടി ചെയ്യണമെന്നത്ര എസ്ര ആഗ്രഹിച്ചത്. അവർ ചെയ്തത് ഇതത്രേ. ഇനി ഞാൻ 19 വായിക്കുവാൻ പോകുന്നത്. ഇവർ തങ്ങളുടെ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് കൈയടിച്ച് അവർ കുറ്റക്കാരായതുകൊണ്ട് തങ്ങളുടെ കുറ്റത്തിനായി ഓരോ ആട്ടുകൊറ്റനെ യാഗം കഴിച്ചു. ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന ഈ യാഗം ആളുകൾ ഒന്നിച്ചു നിന്നു എന്ന വസ്തുത കാണിക്കുന്നതിനാണ്. ദൈവവുമായി കാര്യങ്ങൾ നിരപ്പാക്കുന്ന ഈ വലിയ പ്രവർത്തനത്തിൽ അവർ ഐകമത്യപ്പെട്ടു. ഈ വാക്യത്തിന് ശേഷം നാം കാണുന്നത് തങ്ങളുടെ അന്യജാതിക്കാരികളായ ഭാര്യമാരെ ഉപേക്ഷിക്കാമെന്ന് തീരുമാനിച്ചവരുടെ ഒരു വലിയ പട്ടികയാകുന്നു. അവർ ഒരു വ്യവസ്ഥ ചെയ്ത് പ്രതിഷ്ഠയെടുത്തു. ഇനി ഞാൻ ഒടുവിലത്തെ വാക്യം വായിക്കും, 44. ഇവർ എല്ലാവരും അന്യജാതിക്കാരികളെ വിവാഹം കഴിച്ചിരുന്നു. അവരിൽ ചിലർക്ക് മക്കളെ പ്രസവിച്ച ഭാര്യമാരുമുണ്ടായിരുന്നു. ഈ വാക്യം വളരെ ദുഃഖകരമായ ഒരു കഥയാണ് പറയുന്നതില്ലേ? പിതാക്കന്മാരുടെ പാപം മക്കളോട് ചോദിക്കും. എത്ര വ്യക്തമായിട്ടാണ് ഈ വേർപാട് ഇവിടെ പ്രാവർത്തികമാക്കുന്നത് എന്ന് നമുക്ക് കാണാവുന്നതാണ്. എസ്ര ആ സമയത്തേക്കുള്ള ദൈവമനുഷ്യനായിരുന്നു. ദൈവത്തിന്റെ പ്ലാൻ നിറവേറ്റുവാനുള്ള യഹൂദന്മാരുടെ സാക്ഷ്യം നിലനിർത്തുവാൻ കുറഞ്ഞത് ആ തലമുറയിൽ എങ്കിലും എസ്രായ്ക്ക് സാധിച്ചു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളായിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച് കരുതലുള്ള, ഭാരമുള്ള ഒരു വ്യക്തിയാകുന്നുവോ താങ്കൾ? അതെ, കുറഞ്ഞത് താങ്കളായിരിക്കുന്ന സമൂഹത്തെക്കുറിച്ച്, ദേശത്തെക്കുറിച്ച്, സഭയെക്കുറിച്ച് പ്രാർത്ഥിക്കുവാൻ താങ്കൾക്ക് സാധിക്കുമോ? അതുതന്നെ വലിയൊരു രൂപാന്തരത്തിലേക്ക് വഴിതെളിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. എസ്രായെ പോലെ ഭാരത്തോടെ താനായിരുന്ന സ്ഥാനത്ത് തന്നെ മനുഷ്യരാരെങ്കിലും എന്തെങ്കിലും ശമ്പളം കൊടുത്ത് ഒരു ജോലി ചെയ്യുവാൻ ആക്കിയതല്ല. പിന്നെയോ, തന്റെ ഉള്ളിൽ തന്റെ സഹോദരവർഗത്തോടുണ്ടായ ആ ഭാരത്താൽ താൻ തന്നെ സ്വമേധ ത്യാഗം ചെയ്ത് ഈ വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചു. നമ്മുടെ ജീവിതം ഇതുപോലെ സമർപ്പിക്കപ്പെടുന്നിടത്തോളം അനുഗ്രഹം വേറെ എന്താണ്? പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, അവിടുത്തെ വചനത്തിനായിട്ട് വീണ്ടും ഞങ്ങളങ്ങെ സ്തുതിക്കുന്നു. അവിടെ ഞങ്ങളോട് വീണ്ടും സംസാരിച്ചതിനായിട്ട് ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. അവിടുത്തെ വചനം കർത്താവെ അനുസരിപ്പാൻ അവിടെ ഞങ്ങളെ സഹായിക്കണമേ. ഇസ്രായേൽ പോലെ ഞങ്ങളും ഞങ്ങളെ ആക്കുന്ന സ്ഥാനങ്ങളിൽ വിശ്വസ്തയോടുകൂടെ ഞങ്ങളെ ഏൽപ്പിക്കുന്നതായിട്ടുള്ള ഉത്തരവാദിത്തങ്ങൾ ഭംഗിയായി ചെയ്യുവാൻ തക്കണം അവിടുന്ന് സഹായിക്കണമേ. കർത്താവെ, എന്തിലുപരി ഞങ്ങൾ മറ്റുള്ളവരെക്കുറിച്ച് കരുതലുള്ളവരായി ജീവിക്കാൻ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ടിരിക്കുന്നതിനായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.
വിഷയവിഭജനം ആവശ്യമുള്ളവർ ഇന്ന് തന്നെ ഞങ്ങളുമായി ബന്ധപ്പെട്ടാൽ
ഇന്നത്തെ പഠനം താങ്കൾക്ക് എങ്ങനെയാണ് പ്രയോജനപ്പെട്ടത് എന്നറിവാൻ ഞങ്ങൾ വളരെ ആഗ്രഹിക്കുന്നു. ഇന്ന് തന്നെ ഒരു കത്തെഴുതുക. എഴുതുമ്പോൾ താങ്കളുടെ സംശയങ്ങളും അഭിപ്രായങ്ങളും പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളും എഴുതുക. ശ്രോതാക്കളുടെ കത്തുകളാണ് ഞങ്ങൾക്ക് ശുശ്രൂഷയിൽ ഉത്സാഹം തരുന്നത്. ഞങ്ങളുടെ വിലാസം: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരള. വിലാസം ഒരിക്കൽ കൂടി: ജീവസന്ദേശം, പോസ്റ്റ് ബോക്സ് നമ്പർ 3, തിരുവല്ല 5, കേരളം. ഇമെയിൽ ഐഡി malayalamttb@radio882.com.
ഞങ്ങളുമായി ബന്ധപ്പെടുവാൻ ഇനി പറയുന്ന നമ്പറിൽ വിളിച്ചാലും 1-860-4255-882. നമ്പർ ഒരിക്കൽ കൂടി: 1-860-4255-882.
ഇന്റർനെറ്റിലും ഞങ്ങളുടെ പരിപാടി ലഭ്യമാണ്. വെബ്സൈറ്റ് radio882.com.
കാലമാ ഒരുങ്ങാം വിശുദ്ധിയുടെ യുദ്ധ മേഘങ്ങളും ക്ഷാമവും ഭൂകമ്പവും അടിക്കടി ഉയർന്നിടുമ്പോൾ കാന്തൻ യേശുവര